2020 June 12 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് സിനിമ അതിജീവിക്കും. ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് നായർ എഴുതിയ ലേഖനം. കഴിഞ്ഞ 1-2 വർഷങ്ങളായി മലയാള സിനിമ പുതിയ ഉണർവിലായിരുന്നല്ലോ. വൈഡ് റിലീസിലൂടെ കേരളത്തിനൊപ്പം രാജ്യാന്തര തലത്തിലും സിനിമകൾ റിലീസ് ചെയ്യുകയും അതിലൂടെ സാമാന്യം ഉയർന്ന തിയേറ്റർ കളക്ഷൻ പല സിനിമകൾക്കും ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് സാറ്റലൈറ്റ്, അവകാശ വിൽപ്പന, OTT തുടങ്ങിയ മികച്ച വരുമാന മാർഗങ്ങൾ. അങ്ങനെ സിനിമ വളർച്ചയുടെ പുതിയ പാതയിൽ ആയിരുന്നു. ഈ അവസരത്തിലാണ് മാർച്ച് മാസത്തോടെ കോവിഡ് ബാധയെ തുടർന്ന് തിയേറ്ററുകൾ പൊടുന്നനെ അടച്ച് പ്രദർശനം നിർത്തേണ്ടി വന്നത്. March 10 ഇന്ത്യയിൽ ആദ്യമായി തിയേറ്ററുകൾ അടച്ച സംസ്ഥാനവും കേരളം തന്നെയായിരുന്നു. പൊതുവെ ഏപ്രിൽ മെയ് മാസങ്ങൾ മലയാള സിനിമയ്ക്ക് മികച്ച തിയേറ്റർ കളക്ഷൻ ലഭിക്കുന്ന കാലയളവാണ്. തിയേറ്ററുകൾ അടയ്ക്കുകയും പിന്നാലെ സിനിമാ ചിത്രീകരണവും അനുബന്ധ ജോലികളും പൂർണ്ണമായി നിർത്തിവെക്കുകയും ചെയ്തതോടെ ചലച്ചിത്ര മേഖല ഉപജീവനമാക്കിയ 10,000-ലേറെ സാങ്കേതിക പ്രവർത്തകരും കലാകാരന്മാരും പ്രതിസന്ധിയിലാവുകയും ചെയ്തു. മഹാമാരിയും സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മഹാമാരികളിൽ നിന്ന് സിനിമ അതിജീവനം നടത്തിയത് എങ്ങനെയെന്നും ആലോചിക്കുമ്പോൾ 1896-97 ഇന്ത്യയെ ബാധിച്ച പ്ലേഗിനെ പരാമർശിക്കേണ്ടതുണ്ട്. ലോകപ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയെ ലോകം അറിയുന്ന കലാകാരനാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ചത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ മുംബൈയിലെ പ്രസിൽ അച്ചടിച്ച് ലോകം മുഴുവൻ എത്തിച്ചിരുന്ന ചിത്രങ്ങളുടെ പ്രിന്റുകളാണ്. പ്ലേഗ് ബാധിച്ച് രവിവർമ്മയുടെ സഹോദരനും പ്രസിന്റെ പ്രധാന നടത്തിപ്പുകാരനുമായ രാജവർമ്മ മരിച്ചതോടെ പ്രസ് നടത്തിക്കൊണ്ടുപോകാൻ രവിവർമ്മയ്ക്ക് മാനസികമായി ബുദ്ധിമുട്ടായി. അദ്ദേഹം പ്രസ് ഒരു ജർമ്മൻകാരന് വിറ്റു. അങ്ങനെ വിറ്റുകിട്ടിയ തുകയിൽ നല്ലൊരു പങ്ക് രവിവർമ്മ തന്റെ കീഴിൽ ടെക്നീഷ്യനായി പ്രവർത്തിച്ചിരുന്ന ദുന്ദിരാജ് ഗോവിന്ദ് ഫാൽക്കേക്ക് നൽകി. 1913 ഇന്ത്യയിലെ ആദ്യ സിനിമ രാജാ ഹരിശ്ചന്ദ്രയുടെ സംവിധായകനും നിർമ്മാതാവുമായി വളരാൻ ഫാൽക്കേക്ക് കഴിഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ 1918 സ്പാനിഷ് ഫ്ലൂവിന്റെ സമയത്ത് കുറച്ച് തിയേറ്ററുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലൂ ബാധയെ തുടർന്ന് തിയേറ്ററുകൾ അടയ്ക്കാൻ ന്യൂയോർക്ക് ഗവർണർ ഉത്തരവിട്ടിരുന്നുവെങ്കിലും നിബന്ധനകളോടെ അവ തുറക്കാൻ ഗവർണർ താമസിയാതെ അനുവാദം നൽകി. ഫ്ലൂ ബാധ മൂലം മാനസിക വിഷമത്തിലായ ജനങ്ങളെ പിരിമുറുക്കത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ചലച്ചിത്ര ആസ്വാദനത്തിലൂടെ കഴിയും െന്ന് ഗവർണർക്ക് മനസ്സിലായി എന്നതായിരുന്നു കാരണം. 2-ാം ലോകമഹായുദ്ധകാലത്തും ജനങ്ങളുടെ ഏറ്റവും വലിയ വിനോദോപാധി സിനിമ തന്നെയായിരുന്നു. യുദ്ധവാർത്തകൾ അടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ വിതരണത്തിനായി ഭരണകൂടം തിയേറ്ററുകളെ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. കാണികളായി എത്തുന്നവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നതിനാൽ ജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകാനും അന്ന് സിനിമയ്ക്ക് കഴിഞ്ഞു. 2-ാം ലോകമഹായുദ്ധത്തെ തുടർന്നുള്ള പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും സൃഷ്ടിച്ച സാമൂഹിക അന്തരീക്ഷമാണ് ാലത്ത് ലോക സിനിമയുടെ ഗതി മാറ്റിയ ആവിഷ്കാര ശൈലി നിയോ റിയലിസത്തിന്റെ പിറവിക്ക് കാരണമായതും. റോം ഓപ്പൺ സിറ്റിയിൽ തുടങ്ങി ബൈസിക്കിൾ തീവ്സിലൂടെ പഥേർ പാഞ്ചാലി വഴി മലയാളത്തിൽ ന്യൂസ് പേപ്പർ ബോയിലേക്ക് എത്തിയ നിയോ റിയലിസം. കോവിഡ് കാലത്ത് ഇന്നും ജനങ്ങളെ ഒറ്റപ്പെടലിൽ നിന്നും രോഗഭീതിയിൽ നിന്നും ഒഴിച്ചു നിർത്തിയത് സിനിമ തന്നെയാണ്. TV, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ടാബ്, ഐപാഡ് എന്നിങ്ങനെ പല സങ്കേതങ്ങളിൽ ദിവസം 3-4 സിനിമകൾ കണ്ടു. ലോക്ഡൌൺ ചലച്ചിത്രാസ്വാദനത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി. വിവിധ ധാരകളിൽപ്പെട്ട ലോക സിനിമകൾ നൊടിയിടയ്ക്കുള്ളിൽ ഫ്രീ ഡൌൺലോഡിലൂടെ കാണുന്ന പ്രേക്ഷകന്റെ കാഴ്ചശീലങ്ങൾ നവീകരിക്കപ്പെടുകയാണ്. കോവിഡ് അനന്തര കാലം പുതിയ കാലമാണ്. പുതിയ ജീവിതവും പുതിയ കാലത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും പുതിയ സിനിമയാവും ജനിക്കുക. കലാമൂല്യമുള്ള ചെറു ബജറ്റ് സിനിമകൾക്ക് കൂടുതൽ പ്രാധാന്യവും അവസരവും ഉണ്ടാവുമെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ വൈഡ് തിയേറ്റർ റിലീസ് എങ്ങനെ സാധ്യമാവും? സിനിമകളുടെ വലിയ വിജയത്തിന് വൈഡ് റിലീസ് കൂടിയേ തീരൂ. തിയേറ്ററുകൾ എന്നു മുതൽ സജീവമാകുമോ അന്നേ ചലച്ചിത്ര നിർമ്മാണവും വീണ്ടും സജീവമാകൂ. പ്രമേയം, ഘടന, നിർമ്മാണം, പ്രദർശനം എന്നീ വഴികളിൽ പുതിയ മാർഗങ്ങൾ കണ്ടെത്തി സിനിമ അതിജീവിക്കുക തന്നെ ചെയ്യും.